എല്ലാവർക്കും ദിവസം എഴുന്നേറ്റ് നിന്ന ഒരു സങ്കീർത്തന ഭാഗം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. എല്ലാവർക്കും ക്യാൻ ബി ഓൾ സ്റ്റാൻഡ് ഓൺ അവർ ഫീറ്റ്. എല്ലാവർക്കും ദിവസം എഴുന്നേറ്റ് നിൽക്കാം. ഒരു സങ്കീർത്തന ഭാഗം സാം നമ്പർ 5, അഞ്ചാം സങ്കീർത്തനം സാം നമ്പർ 5, അഞ്ചാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിമായി വായിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യഹോവേ, എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. അഹങ്കാരികൾ നിൻ്റെ സന്നിധി നിൽക്കയില്ല, നീതികേട് പ്രവർത്തിക്കുന്നവരെയൊക്കെയും നീ പകയ്ക്കുന്നു. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിനു നേരെ നിങ്ങളേക്കുള്ള ഭക്തിയോടെ ആരാധിക്കും. അവിടെ വായിലൊട്ടും നേരില്ല, അവിടെ അന്തരംഗം നാശകൂപം തന്നെ, അവിടെ തൊണ്ട തുറന്ന ശവക്കുഴിയാകുന്നു. നാവുകൊണ്ട് അവർ മധുരവാക്ക് പറയുന്നു. ഒടുവിൽ രണ്ട് വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. എന്നാൽ നിന്റെ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും, നീ അവരെ പാലിക്കുന്നതുകൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും. നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും. യഹോവേ, നീ നീതിമാനെ അനുഗ്രഹിക്കും, പരിചയം ഉണ്ടെന്ന പോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കും. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം അർപ്പിക്കാം. നാം ഇവിടെ വായിച്ചത്, എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും. നമ്മുടെ ശരണം, നമ്മുടെ ആശ്രയം ആരിലാണ്? ദൈവത്തിലാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ട് സന്തോഷമുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നത്, എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവർ എല്ലാവരും സന്തോഷിക്കും. നീ അവരെ പാലിക്കുന്നത് കൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും. എന്തുകൊണ്ടാണ് അവർ സന്തോഷിച്ച് ആനന്ദിച്ചാർക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? എന്തുകൊണ്ടാണ് ആരാധിച്ചാർക്കുന്നത്? എന്തുകൊണ്ടാണ് അവർ ശബ്ദമുയർത്തുന്നത്, ആരാധിച്ച് സന്തോഷിക്കുന്നത്? എന്തുകൊണ്ടാണ്? നീ അവരെ പാലിക്കുന്നത് കൊണ്ട്. ഈ ലോകത്തിലുള്ളത് ആരും നമ്മളെ പാലിക്കുവാൻ പറ്റത്തില്ല, നമുക്ക് സംരക്ഷണം നൽകുവാൻ പറ്റത്തില്ല, നമുക്ക് പ്രൊട്ടക്ഷൻ നൽകുവാൻ പറ്റത്തില്ല. എന്നാൽ നമ്മളെ പരിപാലിക്കുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ, സംരക്ഷണം നൽകുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. അനർത്ഥങ്ങളിൽ, രോഗങ്ങളിൽ, പ്രയാസങ്ങളിൽ നമുക്ക് സംരക്ഷണം നൽകുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വീണ്ടും നമ്മളെ തന്നെ സമർപ്പിക്കാം. അപ്പാ, നിൻ്റെ എല്ലാ പ്രവൃത്തികൾക്കായി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. നീ അവരെ പാലിക്കുന്നത് കൊണ്ട് അവരെപ്പോഴും ആനന്ദിച്ചാർക്കും. നിൻ്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിലുല്ലസിക്കും. ഒന്നും കൂടെ പറയുകയാണ്, നിൻ്റെ നാമത്തെ സ്നേഹിക്കുന്നവർ. അപ്പോൾ എങ്ങനെയുണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ആ ദൈവത്തിൻ്റെ നാമത്തോടുള്ള സ്നേഹം പ്രകടമാകുന്നത്? എവിടെ വരുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഒരുമിച്ച് വന്നിരിക്കുന്നത്? ദൈവത്തിൻ്റെ നാമത്തോടുള്ള സ്നേഹം നിമിത്തമാണ്. അത് മറന്നു പോകരുത്. ആ നാമത്തിന് നാം സ്നേഹം അർപ്പിക്കുന്നത് എങ്ങനെയാണ്? സ്നേഹത്തിൽ എന്തുണ്ട്? സ്നേഹം ഇങ്ങനെ വന്ന് ഉരിയാടാതെ ഇങ്ങനെ വന്ന് ഇരുന്ന് പോകുന്നതല്ല സ്നേഹം. സ്നേഹത്തിനകത്ത് എക്സ്പ്രഷൻസ് ഉണ്ടല്ലേ, സ്നേഹത്തിനകത്ത് ായി ചേഞ്ചസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, എൻ്റെ അരുമനാഥൻ എനിക്ക് വേണ്ടി അവൻ കരുതിയ കരുതൽ അവൻ എനിക്ക് വേണ്ടി ഒരുക്കിയത്, എന്നെ പരിപാലിച്ചത് ഓർക്കുമ്പോൾ നന്ദിയുള്ള ഹൃദയത്തോട് അല്പസമയം കർത്താവിന് മഹത്വം അർപ്പിക്കുക. എല്ലാവരും shall be all raise your hands and honor the name. Hallelujah, hallelujah, hallelujah. എല്ലാവരും ഉച്ചത്തിൽ കർത്താവിന് മഹത്വം അർപ്പിച്ചാട്ടെ. താങ്ക് യു ലോർഡ്. അപ്പാ, ഞങ്ങളോടുള്ള ദയയ്ക്കായി, വിശ്വസ്തതയ്ക്കായി കർത്താവ്, ഞങ്ങളെ ഇവിടുന്ന് പരിപാലിച്ചല്ലോ, ഞങ്ങളെ ഇവിടുന്ന് വിടുതൽ നൽകിയല്ലോ കർത്താവ്, ആശ്വാസങ്ങളെ നൽകിയല്ലോ. അവിടുത്തെ ദയയ്ക്കായി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കർത്താവേ. പലപ്പോഴും ഞങ്ങൾ അയോഗ്യതകളെ കർത്താവ് ഞങ്ങളുടെ അവിശ്വസ്തകളെ ഓർക്കാതെ നീ അവിടുത്തെ വിശ്വസ്തനായി ഞങ്ങളോട് കൂടെ ഇരുന്നു. അതേക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം അർപ്പിക്കാം. ഓ താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. അപ്പാ നന്ദിയുള്ള ഹൃദയത്തോടെ അപ്പാ നിന്റെ പരിപാലനത്തിനായി വിശ്വസ്തതയ്ക്കായി ഞങ്ങളോടുള്ള ദയയ്ക്കായി കരുണയ്ക്കായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ തിരുനാമത്തിന് മഹത്വം അർപ്പിക്കുന്നു കർത്താവേ. His name, hallelujah, is above all the names. His name is worthy to be praised. Hallelujah, hallelujah, hallelujah. ലോകത്തിലുള്ള ഏത് നാമങ്ങളെ നമ്മൾ ഉയർത്തിയാലും നമ്മൾ ക്ഷീണിച്ചു പോകും. ഹാലലുയ. കുറച്ച് നാളാ നാമമൊക്കെ നമ്മൾ ഉയർത്തിപ്പിടിക്കുവാനിരിക്കും. കുറച്ച് നാളാ നാമത്തിൻ്റെ മുഖസ്തുതികളൊക്കെ നാം പറഞ്ഞിരിക്കും. കുറച്ച് നാളാ വ്യക്തിയുടെ കാര്യങ്ങളൊക്കെ നാം ഉയർത്തിപ്പിടിച്ചെന്നിരിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ നാം ക്ഷീണിച്ചു പോകും. എന്നാൽ ഈ യേശു കർത്താവിന്റെ നാമം നീ മുറുകെ പിടിച്ചാൽ, ഈ യേശു കർത്താവിന്റെ നാമം നീ ഉയർത്തിയാൽ നീ ക്ഷീണിക്കത്തില്ല. ഉടറവ ശമ്പല, നിനക്ക് ബലമുണ്ട്, നിനക്ക് ധൈര്യമുണ്ട്, ജീവിതത്തിൽ നിന്റെ അവസ്ഥകൾ മാറും. യേശു കർത്താവ് നിന്റെ ജീവിതത്തിൽ വന്ന് നിന്നെ നടത്തിക്കൊണ്ടിരിക്കും. ഈ നാമം നീ ഉയർത്തുമ്പോ, ഈ നാമം നീ ഉയർത്തുമ്പോ നിന്റെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ബലം, സൗഖ്യം. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ നാമം നമുക്ക് അവസ്ഥകളുടെ മീതെ പ്രവർത്തിക്കുന്ന നാമമാണ്. ഹല്ലേലൂയ. നിവൽക്കാലം ആ നാമത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ദിനംതോറും മുന്നോട്ട് നടത്തും. നിവൽക്കാല നാമത്തിൽ ആശ്രയിക്കുക. കർത്താവേ, നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും, നിന്നിൽ സന്തോഷിക്കും. ദിവസനിൽ വന്ന് നാം സന്തോഷിപ്പാനിടയായിത്തീരട്ടെ, ആനന്ദിപ്പാനിടയായിത്തീരട്ടെ. ദൈവം യഹോവ നീ നീതിമാനെ അനുഗ്രഹിക്കും. നീ നീതിമാനായി കർത്താവിൻ്റെ പ്രവൃത്തിയോട് ചേർന്ന് നടക്കുമ്പോൾ ജീവിതത്തിൽ വരേണ്ടതിനെ ദൈവം വരുത്തി നിന്നെ അനുഗ്രഹിക്കും. ദൈവമാണ് നീ തേടിപ്പോകുന്നതിനേക്കാളുപരിയായി ദൈവം നിനക്ക് വേണ്ടുന്നതിനെ നിന്റെ അടുക്കൽ കൊണ്ടുതരുന്ന ദൈവമാണ്. സങ്കീർത്തനം നാം വായിക്കുന്നത് നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. എന്ന പകൽ ചില വിഷയങ്ങളുടെ നടുവിൽ നിന്നെ പിന്തുടർന്നു വരുന്ന നന്മയുണ്ട്, നിന്നെ പിന്തുടർന്നു വരുന്ന വിടുതലുണ്ട്, നിന്നെ പിന്തുടർന്നു വരുന്ന നന്മയുണ്ട്. നീ ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ നിനക്ക് വേണ്ടുന്നതിനെ ദൈവം നിന്റെ സമീപത്ത് തന്നെ കൊണ്ട് നിനക്ക് തരുന്ന ദൈവമാണ്. നീ അതിൻ്റെ പുറകെ പോകണ്ട, അതിൻ്റെ പുറകെ നീ വിചാരിച്ചൊരുപാട് പോകേണ്ട കാര്യമില്ല. നിനക്ക് വേണ്ടുന്നതിനെ ദൈവം നിനക്ക് കൊണ്ടു തരും, നിന്റെ കരങ്ങളിൽ കൊണ്ടു തരുവാൻ ഇടയായിത്തീരും. കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വമർപ്പിക്കാമോ? നിനക്ക് വേണ്ടുന്നതിനെ കർത്താവ് കൊണ്ടുതരും, നിനക്ക് വേണ്ടുന്നതിനെ കർത്താവ് കൊണ്ടുതരും, നിനക്ക് വേണ്ടുന്നതിനെ കർത്താവ് കൊണ്ടുതരും, നിനക്ക് വേണ്ടുന്നതിനെ കർത്താവ് കൊണ്ടുതരും, തന്റെ ജനത്തിന് വേണ്ടുന്നതിനെ കർത്താവ് കൊണ്ടുതരും. ഇവിടെ വന്നിരിക്കുന്ന ഓരോ ദൈവമക്കൾക്കും വേണ്ടുന്നതിനെ കർത്താവ് കൊണ്ടുതരും എന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയാ. നിവൽക്കാല നമുക്ക് ആവശ്യമാകുന്നതിനെ കർത്താവ് കൊണ്ടുതരും. ആ ബലമുള്ള കരങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കാം. അപ്പാ ഈ ആരാധനയിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന ഓരോ ദൈവമക്കളെയും കർത്താവേ ഞങ്ങളുടെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അവിടെ ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ നിലവാരങ്ങളെ അറിയുന്ന ദൈവം, അവിടുത്തെ മുമ്പിലാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. അവിടെ ഞങ്ങളെ സഹായിക്കണമേ. വിവിധ ആവശ്യങ്ങളുമായി ഭാരങ്ങളുമായി ദിവസങ്ങളിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളുണ്ട്. എന്നാൽ ഞങ്ങളുടെ വിചാരങ്ങളെക്കാൾ ഉന്നതമായ വിചാരമുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഞങ്ങളെപ്പറ്റി നല്ലതുപോലെ അറിയാവുന്ന ദൈവം, ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളെയും ആവശ്യങ്ങളെയും അറിയുന്ന ദൈവം, നാളത്തെ നിങ്ങളുടെ വിഷയങ്ങളെ പറ്റി അറിയാവുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അവിടുന്ന് വീണ്ടും ഞങ്ങളെ നടത്തുവാൻ മതിയാദിയുമായിരിക്കാൻ സ്തോത്രം. കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ ദൈവങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ബലം പകരണമേ. വചനത്തിൽ നിന്ന് കർത്താവ് സംസാരിക്കണമേ. അവിടുന്ന് ആവശ്യമായ ആലോചന നൽകണം കർത്താവേ. ആദ്യം അവിടുത്തെ പിരിയാത്ത സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തിരുകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥനയിട്ടിരിക്കുകയായി സ്തോത്രം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. നമുക്ക് ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ കർത്താവിൻ്റെ സല്ലായിരിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു വിശുദ്ധവൽക്കാലം കൂടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷത്തോടെ ബലത്തോടെ കടന്നു വരുന്ന കർത്താവിടയാക്കി. നമ്മുടെ പല പ്രിയപ്പെട്ടൊരു രോഗികളായി ഭാരപ്പെട്ടുകൊണ്ടിരുന്നു കാലാവസ്ഥയുടെ പ്രതിസന്ധി മൂലം, പനിയുടെ പ്രയാസങ്ങൾ, അതുപോലെ ചുമയുടെയൊക്കെ പ്രയാസങ്ങൾ കൊണ്ട് പല പ്രിയപ്പെട്ടവരും വളരെ ദിവസങ്ങളായിട്ട് ശാരീരികമായി പ്രയാസ ഡ്യൂട്ടിക്ക് പോലും കടന്നു പോകാതെ പല പ്രിയപ്പെട്ടവരുമായിരുന്നെങ്കിലും കർത്താവ് ആശ്വാസങ്ങളെ കൊടുത്ത് നമ്മുടെ പല പ്രിയപ്പെട്ടവരെയും കർത്താവ് സൗഖ്യത്തോടെ ദിവസങ്ങളിൽ കൊണ്ടുവന്നതിനായി കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നടുവിൽ നിന്ന് യാത്ര ചെയ്ത് നാട്ടിൽ കടന്നുപോയ ലിയ സിസ്റ്റർ നമ്മുടെ നടുവിൽ കടന്നു വരുവാൻ കർത്താവിടെ ആക്കിയല്ലോ. സൗഖ്യത്തോടെ യാത്രയിലൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കർത്താവ് കുറവിൽ മറച്ചല്ലോ. അതുപോലെ മകന് എഡ്വിനും ശാരീരികമായ പ്രയാസങ്ങളെ കൂടെ കടന്നുപോയെങ്കിൽ കർത്താവ് കൊടുത്ത വിടുതലിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആരോഗ്യത്തോടെ എഡ്വിനും ഇന്ന് വൽക്കാലം കടന്നു വരാൻ കർത്താവ് കുറവ് ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് കൊടുത്ത വിടുതലിനായി കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. സ്തോത്രം. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച പ്രകാരം ജോമൻ ബ്രദറിനും കുടുംബത്തിനും സൗഖ്യത്തോടെ യാത്ര ചെയ്ത് നാട്ടിൽ കടന്നു ചെല്ലുവാൻ അവർക്ക് ഇടയായി. കർത്താവിൻ്റെ സാന്നിധ്യം പ്രിയപ്പെട്ടവർ കൂടി. അടുത്ത ദിവസക്കാലം പ്രിയാൻ സിസ്റ്ററിൻ്റെ സഹോദരിയുടെ വിവാഹത്തോട് ചേർന്നാണ് അവർ കടന്നു പോകാൻ. വിവാഹ ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമായി തീരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവരെ സഹായിക്കട്ടെ. സ്തോത്രം. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളിവിടെ ഒരുമിച്ച് വന്ന് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും വിശേഷം നമ്മുടെ ജീവി സിസ്റ്ററിൻ്റെ സിസ്റ്ററായിരിക്കും ആൻസി. സിസ്റ്റർ ആൻസി നമ്മളോട് ചേർന്ന് ഇവിടെ വന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ആരാധിക്കാൻ ദേശത്ത് കടന്നു വന്ന് അഡാപ്റ്റേഷൻ്റെ ക്രമീകരണത്തിൽ ചേർന്നാണ് പ്രിയപ്പെട്ടവരോട് കടന്നു വന്നത്. എങ്കിലും കർത്താവ് കൊടുത്ത ആ വലിയ ജയത്തിനായി നമുക്ക് കർത്താവിന് നന്ദി അർപ്പിക്കാം. സ്തോത്രം. നമുക്കറിയാം ഒരു കടമ്പ അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ വളരെയധികം പ്രയാസങ്ങൾ ഉണ്ട്. എങ്കിലും കർത്താവിൻ്റെ കരം പ്രിയ ദാസിയോട് കൂടിയിരുന്നു. കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സാം അറ്റൻഡ് ചെയ്ത് ഒരു വിടുതൽ കർത്താവ് ആ വിഷയത്തിന്മേൽ കൊടുത്തു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. ഈ ദേശത്ത് വന്ന് കർത്താവ് കൊടുത്ത വലിയ വിജയത്തിനായി സ്തോത്രം. അടുത്ത ദിവസക്കാലം സുശാൻസി സെഷന് ഡ്യൂട്ടിക്ക് പ്രവേശിക്കേണ്ടതാണ്. ഡബിൾ ഒരു നഴ്സിംഗ് ഹോമിൽ കയറേണ്ടതായതുകൊണ്ടാണ് ഇത് ഇന്ന് യാത്ര ചെയ്യേണ്ടതായിട്ട് വന്ന് സഭയോടുള്ള നന്ദി അറിയിച്ചിട്ടുണ്ട്. കർത്താവ് സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. അതുപോലെ നമ്മുടെ പല പ്രിയപ്പെട്ടവരും ശാരീരികമായി ഭാരപ്പെട്ടവരൊക്കെ കർത്താവ് ആരോഗ്യത്തോടെ കൊണ്ടുവന്നു. അൽബി സിസ്റ്ററൊക്കെ ശാരീരികമായിട്ട് പിന്നീട് പ്രയാസം ജേഷ് പ്രയറും അൽബി സിസ്റ്ററും സൗഖ്യത്തോടെ കടന്നു വരാനിടയായാലും കർത്താവ് ബലപ്പെടുത്തട്ടെ. അങ്ങനെ എല്ലാവരെയും പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും ബലപ്പെടുത്തുമാറാകട്ടെ. ഹാലലുയ. നമ്മുടെ എല്ലാ വിഷയങ്ങളുടെ നടുവിലും നമുക്ക് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ ദൈവമുഖത്തു നിന്ന് ആശ്വാസങ്ങളെ ഏറ്റെടുക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. കർത്താവ് നൽകിയ സമയത്ത് നമുക്ക് വചനം ധ്യാനിപ്പാനിടയായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ദിവസങ്ങളിലായിരിക്കാം. വായിച്ച സങ്കീർത്തനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മൾ വായിച്ചത് 5 സങ്കീർത്തനം. അതിൻ്റെ പ്രാരംഭ വാക്യങ്ങൾ നമുക്കൊന്ന് ചിന്തിപ്പാനിടയായി തീരട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. 1, 2, 3, 4, 5 കൂടെ ചേർന്ന് 1 സങ്കീർത്തനം മുതൽ 5 സങ്കീർത്തനം വരെ വരുമ്പോൾ ഇതിനകത്ത് വിശേഷാൽ നീതിമാനും ദുഷ്ടനും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം, ഒരു ഡിഫറൻഷിയേഷൻ അവിടെ വരുന്നുണ്ട്. വൺ ഹു ഡൂ ദ റൈച്ചസ് ആൻഡ് ദ ഈവിൾ വൺസ്, ദർ ഇസ് എ സെപ്പറേഷൻ വി ക്യാൻ സീ ത്രൂ ഔട്ട് ഫ്രം സാം നമ്പർ 1 to Psalm 5. അവിടെ നമുക്ക് നിരന്തരമായ ഒരു അനുഭവം ആ ഒരു വിഷയത്തിലുണ്ട്. എന്നാൽ അതിനോട് ചേർന്ന് ഈ സങ്കീർത്തനത്തിൽ ആരംഭിക്കുന്നത്, അവിടെ സങ്കീർത്തനകാലം തുടങ്ങുന്നതിനെ, ഹോവേ എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ. ഇപ്പോൾ ഈ ഒരു നമുക്കിതിൻ്റെ ആരംഭത്തിൽ തന്നെ കാണാം, ഇതൊരു ദൈവത്തോടുള്ളൊരു അപേക്ഷ, ദൈവത്തോടുള്ള പ്രാർത്ഥന അവിടെ തുടങ്ങിയാണ്. എന്താണ്? ഹോവേ എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ. എന്താണ് ദാവീദ്? ദാവീദ് രാജാവായിട്ടിരിക്കുമ്പോൾ, അല്ലെ, ദാവീദിൻ്റെ പൊസിഷൻ രാജാവായി തുടരുമ്പോൾ തന്നെ നമുക്കവിടെ ഒരു കാര്യം ഗൃഹസ്ഥമാക്കാം. ദാവീദ് അനേകരുടെ വിഷയങ്ങൾ ദാവീദ് കേൾക്കുന്ന വ്യക്തിയാണ്. ദാവീദ് തൻ്റെ പൊസിഷനിലായിരിക്കുമ്പോൾ താൻ അനേകരുടെ കാര്യങ്ങളെ, അല്ലെ, അനേകരുടെ വിഷയങ്ങളെ താൻ കേൾക്കുന്നൊരു വ്യക്തിയാണ്. എന്നാൽ ഇവിടെ ആ കേൾക്കുന്ന, മാനുഷികമായി താൻ കേൾക്കുന്ന കാര്യങ്ങളെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോൾ താൻ ഇവിടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധി കടന്നു വരുമ്പോൾ എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ എന്ന് താൻ ഇപ്പോൾ ദൈവത്തോട് പറയുകയാണ്. മറ്റ് കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് തൻ്റെ ഹാലലൂയ തൻ്റെ പൊസിഷനോ തനിക്ക് ഉൾപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ദൈവത്തോട് പറയുമ്പോൾ ഇല്ല, എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ എന്ന് ദൈവത്തോട് താൻ നിലവിളിക്കുകയാണ്. ഒരു ദൈവത്തിൽ ഒരു ഭക്തൻ ഒരു ഭക്ത എപ്പോഴും ആഗ്രഹിക്കുന്നത് ഹാലലൂയ തൻ്റെ വാക്കുകൾക്ക് ദൈവം ചെവി തന്നെങ്കിൽ മാത്രമേ ഹാലലൂയ അതിന് യഥാർത്ഥമായ ഒരു അനുഭവം ഉണ്ടാകുകയുള്ളൂ. ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? അത് ദൈവം കേട്ടെങ്കിൽ മാത്രമേ അതിന് ഉചിതമായ ഒരു മറുപടി ലഭിക്കുകയുള്ളെന്ന് താൻ വിശ്വസിച്ചിരുന്നു. അതാണ് അവിടെ പറയുന്നത്, എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. ഹാലലൂയ, ഞാൻ ധ്യാനിക്കുന്ന എൻ്റെ ധ്യാനത്തെ നീ ശ്രദ്ധിച്ചാൽ, നീ കേട്ടാൽ ഹാലലൂയ വിഷയങ്ങൾക്ക് വിടുതലുണ്ട്. മറ്റ് ആരോട് നമ്മൾ ഹാലലൂയ പറഞ്ഞാലും അനവധി വിഷയങ്ങൾക്ക് വിടുതലുണ്ടാകത്തില്ല. എന്നാൽ പറയേണ്ടടുത്ത് ദൈവത്തോട് നാം പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നമ്മുടെ പ്രാർത്ഥന കേട്ട് ഹാലലൂയ നമ്മുടെ വിചാരങ്ങളെ അറിയുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുള്ളപ്പോൾ നാം ഭാരപ്പെട്ടു പോകേണ്ട, നിരാശയിലായി പോകേണ്ട, നമ്മുടെ വിചാരങ്ങൾക്ക് മീതെ അവൻ്റെ കരം ഹാലലൂയ ഏത് വിഷയത്തിനകത്തും നമ്മളെ നടത്തുവാൻ അവൻ മതിയായ ദൈവമാണ്. ഹാലലൂയ, എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. ഹാലലൂയ, രണ്ടാം വാക്യത്തിലുണ്ട്, എൻ്റെ രാജാവും എൻ്റെ ദൈവമായുള്ളവേ എൻ്റെ സങ്കട രാജന കേൾക്കണമേ. ഹാലലൂയ, ഇവിടെ രാജാവ് ആരായി തിരികെയാണ്? രാജാവ് ആരായി മാറ്റപ്പെടുകയാണ്? ഈ രാജാവ് ദാവീദ് രാജാവായി നിന്നുകൊണ്ട് ഇവിടെ പറയുകയാണ്, രാജാവിൻ്റെ, ഞാനതാ പറഞ്ഞത്, എൻ്റെ രാജാവ് എന്ന് പറഞ്ഞ കാര്യം ഞാൻ ആരുമായിരിക്ക, ഞാൻ എന്ന വ്യക്തിക്ക് ഇവിടെ ദൈവസന്നിധിയിൽ വരുമ്പോൾ വ്യക്തിക്കല്ല ഇവിടെ പ്രാധാന്യത, രാജാവ് ആരാണ്, എൻ്റെ ഉടയവൻ ആരാണെന്നുള്ള തിരിച്ചറിവ്. എൻ്റെ രാജാവ് ആരാ, എന്നെ നടത്തുന്ന ആരാ, ഹാലലൂയ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിഷയങ്ങളുടെ നടുവിൽ എൻ്റെ കരത്തിന് വിടിച്ച് എനിക്ക് ആലോചന നൽകുന്ന ഒരുവനുണ്ട്. അത് ദാവീദിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ വ്യക്തിയായിരുന്നു ദാവീദ്. നമ്മുടെ ജീവിതത്തിലും ഇത് നാം അനുഭവിച്ചറിയുന്നവരായിരിക്കണം. അവിടെ പറയുക, എല്ലാം മറന്നുകൊണ്ട് പറയുകയാണ്, എൻ്റെ രാജാവും എൻ്റെ ദൈവവും. അതപ്പോൾ അതിനകത്തെല്ലാം വന്നില്ലേ, അതിനകത്ത് എല്ലാ കാര്യങ്ങളും വന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ആ രാജാവും ദൈവവും കഴിഞ്ഞിട്ടേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ രാജാവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായുള്ളവേ എൻ്റെ സങ്കടയാചന കേൾക്കണമേ. ഇവിടെ ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് ദൈവം ആരെന്നുള്ള അവൻ സർവ മഹത്വത്തിനും പുകഴ്ചയ്ക്കും അവൻ യോഗ്യനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് തൻ്റെ വിഷയത്തെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം നാം വിഷയത്തെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ, നാം നമ്മുടെ ആപ്ലിക്കേഷൻ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുമ്പോൾ, ഇല്ല, അവൻ സർവശക്തനായ ദൈവമാണ്, അവൻ എൻ്റെ രാജാവാണ്, ഓ ഹാലലൂയ, അവൻ എൻ്റെ വിഷയത്തിന് മതിയായ ദൈവമാണെന്ന് ദാവീദ് അവിടെ വാഴ്ത്തുക, എൻ്റെ രാജാവും എൻ്റെ ദൈവമായുള്ളവേ എൻ്റെ സങ്കടയാചന കേൾക്കണമേ, നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആരോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്? ആരോടാണ് ഞാൻ കരയുന്നത്? ആരോടാണ് ഞാൻ ഉപസിക്കുന്നത്? ആരോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്? തൽക്കാലം ഉറപ്പുണ്ടോ? ഉള്ളിലൊരു ധൈര്യമുണ്ടോ? ഉറപ്പുണ്ടോ? ധൈര്യമുണ്ടോ? ആരോടാ പ്രാർത്ഥിക്കുന്നത്? ദാവീദ് പറയുകയാണ്, നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ദാവീദിന്റെ ജീവിതത്തിൽ വലിയ ഉറപ്പുണ്ട് കേട്ടോ. വിഷയങ്ങൾ ഒരുപാടുണ്ട്. ആ തുടർന്ന് വരുന്ന ഒന്നാം സങ്കീർത്തനം കഴിയുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരുപാട് പ്രതിസന്ധികൾ, വേദനകൾ, ബുദ്ധിമുട്ടുകൾ തൻ്റെ മുമ്പിലുണ്ട്. അതിനെല്ലാം ഉള്ളിൽ നിന്നുകൊണ്ട് അതെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ട് പറയുകയാണ്, നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് നാലാം സങ്കീർത്തനൊക്കെ നോക്കുമ്പോൾ അറിയാം, അവിടെ പറയുന്നുണ്ട് ഭക്തൻ്റെ ജീവിതത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അവിടെ ദാവീദ് പറയുന്നുണ്ട്, ആരെനിക്ക് നന്മ കാണിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ആർ നന്മ കാണിക്കും? ആരെന്നെ ഉയർത്തും? ആരെന്നെ ശക്തീകരിക്കുമെന്നൊക്കെ ദാവീദ് അവിടെ പറയുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ എല്ലാം നടുവിൽ ദൈവസന്നിധിയിൽ വരുമ്പോൾ വീണ്ടും താൻ പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഞാൻ ആരോടാണ് നിലവിളിക്കുന്നത്? അവനെപ്പറ്റി എനിക്കറിയാം, അവനെൻ്റെ രാജാവാണ്, അവനെൻ്റെ ഉടമസ്ഥനാണ്. ഹാലലൂയ, നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഒന്ന് രണ്ടും വാക്യങ്ങളിനകത്ത് അതിനകത്ത് ആ കണ്ടൻ്റ് എന്താണ്? ആരോടാണ് നാം പ്രാർത്ഥിക്കുന്നതെന്നുള്ള വലിയൊരു നിശ്ചയം, ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. എന്തുണ്ടായിരിക്കണം? ആരോടാണ് നാം നിലവിളിക്കുന്നത്, ആരോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്നുള്ള വലിയൊരു ബോധ്യം, ആ വലിയൊരു ഉറപ്പ്, വലിയൊരു നിശ്ചയം നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടായിരിക്കണം. ആ അപ്രകാരം നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ, അപ്രകാരം നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ, ഓ ഹാല, ദൈവം ആഗ്രഹിക്കുന്ന വിടുതലുകൾ, ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തികൾ നമ്മുടെ കൂടെ വെളിപ്പെടുവാനിടയായി തീരുകയുള്ളൂ. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന രണ്ട് കാര്യങ്ങളെ, പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രാർത്ഥനയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടത്. ഇനിയും അതേ ധൈര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും നാം എപ്പോഴും ദൈവം അന്വേഷിപ്പാൻ കർത്താവ് നമ്മളെ വിളിച്ചതാണ്, വേർതിരിച്ചതാണ്. വി ആർ സെപ്പറേറ്റഡ് ടു ലുക്ക് ഹിസ് ഫേസ് ഇൻ ഓൾ ദ സിറ്റുവേഷൻ, ഓൾ ദ ടൈംസ് ഇൻ അവർ ലൈഫ്. അതിനകത്ത് വ്യത്യാസമില്ല, എപ്പോഴും നാം നോക്കേണ്ടവരാണ്. എന്നാൽ ഇവിടെ ദാവീദ് ഇവിടെ പ്രധാനപ്പെട്ട സമയത്തെ ഒന്ന് താൻ ഒരു ചുരുക്കത്തിൽ കൊണ്ടുവരികയാണ്, മൂന്നിൽ അവിടെ കൊണ്ടുവരികയാണ്. എന്താ കൊണ്ടുവരുന്നത്? യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. കണ്ടോ, ദാവീദ് ഇവിടെ ഒരു സമയം കൊണ്ടുവരുന്നു, ഒരു പ്രധാനപ്പെട്ട ഒരു സമയം ഇവിടെ കൊണ്ടുവരികയാണ്. പ്രധാനപ്പെട്ട ഒരു ബിഗിനിങ് ഇവിടെ കൊണ്ടുവരുന്നു, ഒരു തുടക്കം ഇവിടെ കൊണ്ടുവരികയാണ്. പല വിഷയങ്ങൾ കഴിഞ്ഞിട്ട് അതിൻ്റെ അവസാനമല്ല ദാവീദ് പറഞ്ഞു തുടങ്ങാൻ പോകുന്നത്. ഇൻ ദ വെരി ബിഗിനിങ് അവിടെ ദാവീദ് കൊണ്ടുവരികയാണ്, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണം. എന്താ ഇതിൻ്റെ പ്രത്യേകത? എന്താ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണം എന്ന് പറഞ്ഞത്? എന്താ ഇതിൻ്റെ പ്രത്യേകത? രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമെന്ന് പറഞ്ഞതിൻ്റെ പ്രത്യേകത എന്താണ്? എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ, തുടർന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്, ആ ദിവസം നടക്കാൻ പോകുന്നതൊന്നും ഈ പ്രാർത്ഥനയിലൂടെ ഉള്ള കാര്യങ്ങൾ മാത്രമേ നടക്കാവുള്ളൂ. അതിനപ്പുറമുള്ളതും വേണ്ട, അതിനിപ്പുറമുള്ളതും വേണ്ട. ആ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്, അപ്പാ, അത് മാത്രം മതിയെന്നാണ് ദാവീദ് ഇവിടെ പറയുന്നത്. ഞാൻ ആ വിഷയത്തെപ്പറ്റി പഠിച്ചു നോക്കി. പലപ്പോഴും നമ്മൾ നമ്മുടെ കാര്യങ്ങളെ പറയുന്നുണ്ട്, ദൈവത്തോട് പറയുന്നുണ്ടെങ്കിലും ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ഹിതം കൂടെ അവിടെ പ്രവേശിക്കുക. അതാണ് യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമെന്ന്. ആ ദിവസത്തേക്ക്, ആ ചാർട്ട് ചെയ്യുന്ന ദിവസം, അല്ലെങ്കിൽ ആരംഭിക്കാൻ പോകുന്ന ദിവസം, എന്തെല്ലാം വിഷയങ്ങളുണ്ടോ, എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, ഒരു ജോലിക്ക് നാം കടന്നു ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഭവനത്തിലെ വിഷയത്തിനകത്ത് പലപ്പോഴും കർത്താവേ, ഹല്ലേലൂയ, നിൻ്റെ ഹിതപ്രകാരം പല വിഷയങ്ങളെ ക്രമീകരിപ്പാൻ പല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മുമ്പിലുണ്ട്, എന്നാൽ നിൻ്റെ ഹിതപ്രകാരം വിഷയങ്ങൾ വെളിപ്പെടട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് അതിനകത്തു നിന്നോൾ വെളിപ്പെട്ടു വരുന്നത്. അതാണ് യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. വെറുതെ ഉള്ളൊരു കാത്തിരിപ്പല്ല, ഇവിടെ സ്പെഷ്യലായൊരു സ്ഥാനം ദൈവത്തിനുണ്ട് തൻ്റെ ജീവിതത്തിൽ. താൻ തുടങ്ങാൻ പോകുന്ന ആ ദിവസം, അല്ലെങ്കിൽ താൻ ആരംഭിക്കാൻ പോകുന്ന ദിവസം ദൈവത്തോട് ചേർന്ന് ഉള്ളതാകണമെന്ന് താൻ ആഗ്രഹിക്കുന്നു, താൻ നിശ്ചയിക്കുന്നു. മറ്റു പല കാര്യങ്ങളുമുണ്ട്, മറ്റു പല ആഗ്രഹങ്ങൾ, അതെല്ലാം മാറ്റിവെച്ചിട്ട് താൻ ദൈവത്തിനായി ഒരുക്കി കാത്തിരിക്കുന്ന ഒരു വലിയ അനുഭവം തൻ്റെ ജീവിതത്തിലുണ്ട്. അതാണ് അവിടെ നമ്മൾ കാണുന്നത്. എന്താണ്? രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. അതിൻ്റെ ആരംഭം അവിടെ കാണിക്കുകയാണ്. രാവിലെ ദാവീദ് തന്നെ യഹൂദ മരുഭൂമിയിൽ നിന്നുകൊണ്ട് പറയുന്നുമുണ്ട്, എന്താണ്, ഞാൻ ഹല്ലേലൂയ അധികാലത്തെ ദൈവത്തെ അന്വേഷിക്കും, വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എൻ്റെ ഉള്ള നിനക്കായി ദാഹിക്കുന്നു. അവിടെയും പറയുന്നുണ്ട്, യഹൂദ മരുഭൂമിയിൽ നിന്നുകൊണ്ട് ഞാൻ ഈ ദൈവമോഹത്തെ അന്വേഷിക്കും, അധികാലത്തെ എന്തിനു വേണ്ടി അന്വേഷിക്കുന്നത്, എനിക്ക് അവിടെ നിൽക്കുവാനുള്ളൊരു കൃപയുണ്ട്. അവിടെയും വരണ്ട സ്ഥലത്തും വെള്ളമില്ലാത്തെടുത്തും ഞെരുക്കത്തിനകത്തും ഇടുക്കത്തിനകത്തും എന്നെ നിർത്തുന്ന ഒരു ദൈവകൃപയുണ്ട്. അതനുഭവിച്ചവർക്ക് മാത്രമേ ആ ദൈവത്തെ കാണുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയാ. അതുകൊണ്ട് മരുഭൂമിയാണെന്ന് പറഞ്ഞ് തമ്പേറും കൊട്ടുമെല്ലാം മാറ്റിവെച്ചിട്ട്, പാട്ടും കൊട്ടുമെല്ലാം പാട്ടുപൂസും എല്ലാം മടക്കി വെച്ചിട്ട്, ഞെരുക്കമാണ്, ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടെല്ലാം സ്റ്റോപ്പ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് എല്ലാം മാറ്റിവെച്ച് ഡയറിയും മാറ്റിവെച്ചിട്ട് ഇരിക്കുകയാണോ? അല്ല, ദാവീദിന്റെ പ്രത്യേകത എന്താണ്? ഞെരുക്കത്തിനകത്തും ഇടുക്കത്തിനകത്തും ദൈവം അന്വേഷിക്കുകയാണ്. ഹാലലൂയ, ഭാരമുള്ളപ്പോഴും വേദനയുള്ളപ്പോഴും വെള്ളമില്ലാത്തപ്പോഴും ഹാലലൂയ, ഓ പ്രശ്നങ്ങൾക്ക് ഹാലലൂയ അനേകരെ തന്നെ ഓ ദേഷിക്കുമ്പോഴും ഹാലലൂയ ദാവീദ് ദൈവത്തിന് ഓ മഹത്വം കൊടുക്കുകയാണ്, ശക്തി കൊടുക്കുകയാണ്, പുകഴ്ച കരയേറ്റുകയാണ്, ദൈവത്തിന് ബലം കൊടുക്കുകയാണ്. തന്റെ ജീവിതത്തിന്റെ അവസ്ഥകളിലെല്ലാം ദൈവത്തെ ഉയർത്തുന്നവനായി താൻ മാറ്റപ്പെടുകയാണ്. അങ്ങനെ ഒരു ജീവിതത്തിനുടമയായി ദാവീദ് മാറ്റപ്പെടുകയും നമ്മളോട് സംസാരിക്കുന്ന എന്താണ്? കർത്താവേ, ഏത് അവസ്ഥകൾ കൂടെ ഞാൻ കടന്നു പോകേണ്ട വന്നാലും എൻ്റെ ദൈവത്തെ ഉയർത്തുവാൻ, എൻ്റെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിൽ അനേകര് അനേക കാര്യങ്ങൾ വരുവാൻ കാത്തിരിക്കുന്നുണ്ട്. ഇന്ന കാര്യത്തിന് വ്യത്യാസങ്ങൾ വരുമായിരിക്കും, ഇന്ന കാര്യങ്ങൾക്ക് ലോകത്തിലെ അധികാരങ്ങൾ. എന്നാൽ അതൊന്നും ശാശ്വതമല്ല. നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെ ഇന്ന് കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നവരൊന്നും നാളെ കാലചക്രത്തിൽ ഒന്നും കാണുന്നില്ല. അവരെല്ലാം അവസാനിക്കുന്നു. അടുത്ത ഹല്ലേലൂയ ഭരണകർത്താക്കൾ വരുന്നു. ഇതൊന്നും ശാശ്വതമല്ല, ഒരു ഭരണവും ശാശ്വതമല്ല. എന്നാൽ ശാശ്വതമായി നിലകൊള്ളുന്നത് നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ, അവൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, തൻ്റെ ജനത്തോട് ഹല്ലേലൂയ അവൻ ദയ കാണിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ആ കാത്തിരിപ്പിൻ്റെ വിഷയം വരുമ്പോൾ ഒരു വചനം കൂടെ നമ്മൾ വായിക്കണം. യെശയ്യാപ്രവചനത്തിലേക്കൊന്ന് വരണം, യെശയ്യാപ്രവചനത്തിലേക്കൊന്ന് വരണം. അവിടെ വന്ന് ഒരു വചനം കൂടെ വായിക്കണം. അതിൻ്റെ 64 ഐസയ്യാ ചാപ്റ്റർ 64, അവിടെ 64 വേഴ്സസ് 4 കാത്തിരിപ്പുമായിട്ട്. ആ
യെസ്,
ആ
ആ
ആ പ്രൈസ് ദ ലോർഡ്. ഇവിടെ ഒരു വചനം വായിച്ചു, നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ടു മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. ശ്രദ്ധിക്കണേ, ഇസ്രായേൽ മക്കളുമായിട്ട് ഉള്ള ബന്ധത്തിലാണ് ഈ വിഷയം. യെശയ്യാപ്രവചനം ഈ ഇതെഴുതുമ്പോൾ ഇസ്രായേൽ മക്കൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ, അഥവാ അവർ ശത്രുരാജ്യങ്ങളാൽ പിടിക്കപ്പെട്ട് അവരുടെ പ്രവാസ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ, വേദഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ ഈ അനുഭവത്തിൽ അവർ പറയുന്നത്, അല്ലെങ്കിൽ അവിടെ യെശയ്യാവ് പറയുന്നത്, ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി അവസാനിക്കുന്നില്ല. അതാണ്, നീ അല്ലാതൊരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. പ്രശ്നമുണ്ടോ? അവർ പ്രവാസത്തിലാണ്, നിരാശയുണ്ട്, വേദനയുണ്ട്, സകലതും ചുട്ടുകരിയപ്പെട്ടിരിക്കുന്നു. യെരുശലേമിൻ്റെ അവസ്ഥകളെല്ലാം ചുട്ടുകരിയപ്പെട്ടിരിക്കുകയാണ്, വെന്തുരുകി കിടക്കുകയാണ്. എന്നാൽ അവിടെ പറയുകയാണ്, പ്രവാചകൻ പറയുന്ന എന്താണ്, പ്രവചന ശബ്ദം എന്താണ്? നീയല്ലാതൊരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഇതുപോലെ പ്രവർത്തിക്കാൻ അറിയുന്നൊരു ദൈവം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ചല്ല തൻ്റെ ജനത്തിന് വേണ്ടി ഏതവസ്ഥയിലും പ്രവർത്തിപ്പാൻ അറിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് അവിടെ പ്രസന്റ് ചെയ്യുകയാണ്. എന്താ പ്രത്യേകത? പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് കേട്ടിട്ടില്ല, പിന്നെന്താണ്? ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. മൂന്ന് പ്രധാനപ്പെട്ട വിഷയം അവിടെ വന്നു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ചിലപ്പം എല്ലാം കേട്ടെങ്കിലേ നമ്മൾ ഞാനൊന്ന് കേട്ട് നോക്കട്ടെ അത് ശരിയാകുമെന്ന്. ആ ചിലർ പറഞ്ഞു, ഞാനൊന്ന് കേട്ട് നോക്കട്ടെ, അങ്ങനൊന്നും പറയാതെ എനിക്കൊന്ന് കേട്ട് നോക്കട്ടെ, എൻ്റെ ചിന്തയനുസരിച്ച് അങ്ങനൊന്നും അല്ല, ഞാനൊന്ന് ഗ്രഹിച്ചു നോക്കട്ടെ എൻ്റെ ചിന്ത ഏതാ. ഈ ചെറിയ ബുദ്ധി അനുസരിച്ചായി പറയുന്നത്, എന്തേലും ഒരു ഞരമ്പിനൊരു വിഷയം ഉണ്ടാ തീരുന്ന ഈ ബുദ്ധിക്ക് അനുസരിച്ചാണ് പറയുന്നത്. ഞാനൊന്ന് ഗ്രഹിച്ചു നോക്കട്ടെ, ഞാനൊന്ന് കേട്ട് നോക്കട്ടെ, അതനുസരിച്ചാണ് ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത്. ഹലോ, നമ്മുടെ ഈ ചെറിയ ഈ ബുദ്ധിക്ക് അനുസരിച്ചാണോ? ഒരു ഞരമ്പ് തെറ്റിക്കഴിഞ്ഞ എന്നെ കാര്യങ്ങൾ മാറുന്ന ഈ ചെറിയ ബുദ്ധിക്ക് അനുസരിച്ചാണോ സർവശക്തനായ ദൈവം ചലിക്കുന്നത്? നമ്മൾ പലപ്പോഴും നമ്മുടെ ചിന്തയിൽ നിന്നുകൊണ്ട് പറയും, നോ. പ്രവാചകൻ പറയുകയാണ്, അവിടെ കൊണ്ട് അവസാനിക്കുന്ന ദൈവമല്ല. അവൻ്റെ പ്രവൃത്തി അവൻ തുടങ്ങിയതിനെ, അവൻ ആരംഭിച്ചതിനെ അവൻ അറിയാം എങ്ങനെ അവസാനിപ്പിക്കണമെന്ന്. അവൻ തുടങ്ങിയ വിഷയത്തെ, ഓ ഹാലലൂയ, അവൻ മെനഞ്ഞ വിഷയത്തെ, അവൻ ഓ ഹാലെ തൻ്റെ ജനത്തെ അവൻ ഒരുക്കിയാ വിട്ടെങ്കിൽ, ഓ ഹാലലൂയ, അവൻ അറിയാ എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടതെന്ന്, അവന് നല്ലതുപോലെ അറിയോ. നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ അറിവ് കൊണ്ടോ നമ്മുടെ ഗ്രഹണശക്തി കൊണ്ടോ അല്ല, കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. ഹാലലൂയ, നാം കണ്ണുകൊണ്ട് കാണുന്നത് പോലെയല്ല ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത്. നാം കേട്ടതനുസരിച്ചല്ല ദൈവം ചലിക്കാൻ പോകുന്നത്. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന ദൈവത്തിലെ, ഉപസിക്കുന്ന ദൈവത്തിലെ ഒരു ദൂതുണ്ട്, ഒരല്ലപ്പാടുണ്ട്. നീ കണ്ടതും കേട്ടതും മറ്റുള്ളവർ പറഞ്ഞതും അനുസരിച്ചല്ല ദൈവം നിനക്ക് വേണ്ടി എഴുന്നേക്കാൻ പോകുന്നത്. ഉടബല ശാന്തല പ്രാർത്ഥിക്കുന്ന ദൈവത്തിലെ, ഉപസിക്കുന്ന ദൈവത്തിലെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. മറ്റാരും പറയുന്നത് പോലല്ല, മറ്റാരും കേട്ടതുപോലല്ല, അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. He will rise. Hallelujah. Oh, in any time for you. അവന് സമയകാല പരിമിതി ഇല്ല. നിന്റെ ബുദ്ധിക്ക് അതീതമായി ചലിക്കുന്ന ഒരു ദൈവമാണ്. മനുഷ്യന്റെ ബുദ്ധിക്കനുസരിച്ച്, കൂർമ്മ ബുദ്ധിക്കനുസരിച്ച് ചലിക്കുന്ന ഒരു ദൈവമല്ല. നിന്റെ വിഷയത്തിനകത്ത് ഇടപെടുക. ഏത് സമയത്തും അവൻ സന്നദ്ധനാണ്.
സമയമൊന്നും തമ്പുരാന് വിഷയമല്ല, കാലമൊന്നും സംവരാൻ വിഷയമല്ല, സീസണൊന്നും വിഷയമല്ല. ഹല്ലേലൂയ, സീസണൊന്നും ദൈവത്തിന് വിഷയമല്ല കേട്ടോ. ഒരിക്കൽ നമുക്കറിയാമല്ലോ, പ്രവാചകൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞ്, ഇവിടെ എങ്ങനെ ഞങ്ങൾ വെള്ളം കുടിക്കും? രാജാക്കന്മാരുടെ പുസ്തകത്തിലുണ്ട് സീസൺ, സമയം, ടൈം, ഗ്രൗണ്ട്, ഇതൊന്നും അനുകൂലമല്ല. ഈ സമയത്ത് ഇവിടെ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ഞങ്ങളുടെ മൃഗസമ്പത്തും എങ്ങനെ ഇവിടെ നിന്ന് വെള്ളം കുടിക്കും? എങ്ങനെ ഇവിടെ വെള്ളം ഉണ്ടാകും? എങ്ങനെ ഈ സ്ഥലത്ത് വെള്ളം വന്ന് എങ്ങനെ ഇവിടെ വെള്ളം കൊണ്ട് നിറയും? ഇവിടെ എങ്ങനെ ഉണ്ടാകും? രണ്ട് രാജകുമാരുടെ പുസ്തകത്തിലുണ്ട് എങ്ങനെ ഇവിടെ സംഭവിക്കും. അവിടെ കാണാൻ സാധിക്കും, അതിൻ്റെ 3-ാം അധ്യായത്തിലുണ്ട്, 2 Kings chapter 3. അവിടെ ദൈവത്തിൻ്റെ ആലോചന വന്നു, ഇവിടെ വെള്ളമില്ല, ഇവിടെ നമ്മൾ വലിയ ബുദ്ധിമുട്ടിലാകുമെന്നുള്ള വിഷയം യഹോഷഫാത്തിനും കൂട്ടർക്കുമുണ്ടായി. എന്നാൽ അതിൻ്റെ നടുവിൽ അവിടെ വീണ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും 15, എന്നാൽ ഇപ്പോൾ ഒരു വീണക്കാരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നത്, വീണക്കാരൻ വീണ വായിക്കുമ്പോൾ യഹോവയുടെ കൈ അവൻ്റെ മേൽ വന്ന് അവൻ പറഞ്ഞതെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവീൻ. അവിടെ പറയുന്നത് ഈ താഴ്വരയിൽ എന്ന് പറഞ്ഞാൽ നാളെ അപ്പുറത്തോട്ട് കൊണ്ട് കുഴി വെട്ടാനെന്നല്ല പറഞ്ഞത്. ചെല്ലു വന്നിട്ട് പറയും, ഇവിടെ നിങ്ങൾ പ്രവർത്തിച്ചിട്ട് ഒരു കാര്യമില്ല. ചെല്ലു പറഞ്ഞു പറയും, ഇവിടെ പ്രവർത്തി, ഇവിടെ അങ്ങനെ അങ്ങനെയുള്ള ഇതാണ്, മറ്റേതാണ്, മറിച്ചതാണ്. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ ആലോചന വന്നതല്ല, ഈ താഴ്വരയിൽ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒന്നുണ്ട്, താഴ്വരയുണ്ട്, എല്ലായിടത്തും ഈ വിഷയങ്ങളുണ്ട്. പക്ഷെ ഈ താഴ്വര എന്താ ചെയ്യേണ്ടത്? അനേകം കുഴികൾ വെട്ടുവീൻ. അപ്പം ഈ കുഴി വെട്ടുന്ന എന്തോ ജോലിയാണ്, ഈ കുഴി വെട്ടുന്നതാണ് വിശ്വാസത്തിൻ്റെ ജോലി. കുഴി വെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വാസത്തിൻ്റെ ജോലിയാണ്. അപ്പം കുഴി വെട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കണ്ടേച്ച് കുഴി വെട്ടുന്നതല്ല, ഇത് വിശ്വാസമാണ് ഈ കുഴി വെട്ടാനായിട്ട് തുടങ്ങുന്നത്. കുഴി വെട്ടി കുഴി വെട്ടി അവരങ്ങ് തുടങ്ങി, താഴ്വരയ്ക്കകത്ത് കുഴികൾ അനേകം വെട്ടിത്തുടങ്ങി. പിന്നെന്താണ് അവിടെ സംഭവിക്കുന്നത്? നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല എന്ന് പറഞ്ഞാൽ കാറ്റും മഴയും എന്താണ്? കാറ്റ് വന്നെങ്കിൽ മാത്രമേ മഴ അടുത്ത് വരെ വെളിപ്പെടുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനേറ്റ വിഷയങ്ങൾ അവിടെ കാണുന്നില്ല. വെള്ളം വന്ന് നിറയുവാൻ അവിടെ ഏറ്റ വിഷയങ്ങളൊന്നും കാണുന്നില്ല. എങ്കിലും വിശ്വാസത്തോടെ അനേകം കുഴികൾ അവിടെ വെട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? ആ താഴ്വര എന്ത് സംഭവിച്ചു? കാറ്റടിച്ചെന്നാണോ വായിച്ചത്? മഴ പെയ്തെന്നാണോ വായിച്ചത്? ആ ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. കണ്ടോ? എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഏത് താഴ്വര? ഏത് താഴ്വര? പൊട്ടത്താഴ്വരയാണ് അവിടെ പറയുന്നത്. ഇവിടെ ഒന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ താഴ്വര, സാധ്യത ഇല്ലെന്ന് പറഞ്ഞ താഴ്വരയ്ക്കകത്ത് ദൈവത്തിന്റെ ആലോചന പ്രകാരം വിശ്വാസത്തിന്റെ കുഴികളെ വെട്ടിയപ്പോൾ അതെന്തായി മാറുകയാണ്? അത് വെള്ളം കൊണ്ട് അനുഭവങ്ങളായി മാറ്റപ്പെടുകയാണ്. അങ്ങനെയുണ്ടെങ്കിൽ എന്തുണ്ട്? ഇത് നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് നമ്മുടെ ഗ്രാഹ്യത്തിനനുസരിച്ച് സഞ്ചരിക്കുന്ന ഒരു പ്രവൃത്തിയല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി. തൻ്റെ ജനത്തിന് വേണ്ടി താഴ്വരയിലും ഹാലലൂയ്യ ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. അത് നാം മറന്നു പോകരുത്. നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി, അപ്പോൾ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വാസത്തോടെ ദൈവത്മോഹത്തേക്ക് കാത്തിരിക്കുന്നവർക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്. അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ട ഒരു സമയത്ത് അവരെന്താണ് ദൈവത്തിൻ്റെ പ്രവൃത്തി? ഹാലലൂയ്യ. ഓ, അവർക്ക് വേണ്ടി വെളിപ്പെട്ട 20 നമ്മൾ പിറ്റേന്നാൾ രാവിലെ ഭോജനയാത്ര സമയത്ത് വെള്ളം ഏതോം വഴിയായി വരുന്നത് കണ്ടു. ദേശം വെള്ളം കൊണ്ട് നിറഞ്ഞു. ഞാനത് പറഞ്ഞത് വിശ്വാസം അവിടെ അവർ മുന്നോട്ട് കൊണ്ടുവരുവാനിടയായിത്തീർന്നു. ആ ശബ്ദത്തിൻ്റെ മുമ്പിൽ അവർ വിശ്വാസത്തിൻ്റെ അനുഭവങ്ങളായി മുന്നോട്ട് വരാനിടയായിത്തീർന്നു. നീയല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം മറ്റാരുമില്ല. ഇതുപോലെ ഒരുക്കി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. ഇനി അവിടെ 4 വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. 5:4 എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, ദുഷ്ടൻ നിന്നോടുകൂടെ പാർക്കുകയില്ല, അഹങ്കാരികൾ നിന്റെ സന്നിധിയിൽ നിൽക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ദുഷ്ടൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. എന്നാൽ അവിടെ 7 വായിക്കാൻ സാധിക്കുന്നത് എന്താണ്? ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ. ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ മറ്റൊന്നും ആശ്രയമില്ല, അവിടെ ദൈവത്തിൻ്റെ കൃപയാണ്. അവിടെ പറഞ്ഞു, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും. ഹാലലൂയ്യ. ദൈവത്തോടുള്ള ഭക്തിയോടെ, ഹാലലൂയ്യ, ദൈവത്തോടുള്ള ഭക്തി. അവൻ്റെ അകമേ വിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പാകെ വരുമ്പോൾ മറ്റൊന്നും അവിടെ സാധ്യമല്ല. അപ്പാ, കൃപയുടെ ആ ബഹുത്വത്താൽ, അതാണ് നിൻ്റെ കൃപയുടെ ബഹുത്വത്താൽ നിൻ്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ. ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള ഭക്തിയാണ് പറയുന്നത്. ദൈവത്തെ ആരാധിക്കണമെങ്കിൽ എന്ത് വേണം? അത് വിശുദ്ധിയോട് മാത്രമേ, വിശുദ്ധനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാൻ പറ്റുകയുള്ളൂ. അതാണ് അവിടെ വായിക്കുന്നത്, വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും. കർത്താവേ, നിന്നെ ഉയർത്തുവാൻ, നിന്റെ നാമത്തെ ഉയർത്തുവാൻ. അപ്പാ, നീ എന്നെ ഒരുക്കുന്നത് നിന്റെ കൃപ കൊണ്ട് മാത്രമാണ്. അതിന് മറ്റൊന്നും കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഹാലലൂയ്യ ഉതകുന്നില്ല. അപ്പാ, ആ ഭക്തിയോടെ കർത്താവേ അങ്ങേ നാമത്തെ ഉയർത്തുവാൻ എന്നെ ബലപ്പെടുത്തുന്ന കൃപയ്ക്കായി നമുക്ക് കർത്താവിന് മഹത്വം അർപ്പിക്കുക. ഹാലലൂയ്യ. നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിക്കുക. ഹാലലൂയ്യ. അപ്പോൾ ദൈവം ഒരുക്കുന്ന ഏത് സാഹചര്യങ്ങളിലും കർത്താവിൻ്റെ സന്നിധിയിൽ നാം കടന്നു വന്ന് ദൈവത്തെ ഉയർത്തുവാനിടയായിത്തീരട്ടെ. സമയഭേദമെന്നി കർത്താവേ ആ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഓർക്കുവാൻ, ദൈവത്തിൻ്റെ ഹാലലൂയ്യ പ്രവൃത്തികളെ, ഹാലലൂയ്യ, ഓ അനുസരിപ്പാനാണ് കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അവൻ്റെ പ്രവൃത്തി, ഹാലലൂയ്യ, നമുക്ക് തുടർന്ന് കാണാൻ സാധിക്കും. ആ ഹാലലൂയ്യ, ദൈവത്തിൻ്റെ പ്രവൃത്തിയോട് ചേർന്ന് നടക്കുന്നവർ ജീവിതത്തിൽ ഹാലലൂയ്യ വിടുതലുകളുണ്ട്. എന്നാൽ ശത്രുക്കൾ എന്തായിപ്പോകും? അവർ, ഹാലലൂയ്യ, അവരുടെ വഴികളൊന്നും ശുഭകരമായി തീരുകയില്ല. എന്നാൽ ദൈവത്തോട് ചേർന്ന് നടക്കുന്നവർക്ക് നന്മയുണ്ട്. അതിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നിന്നെ ഞാൻ ശരണം പ്രാപിക്കുമ്പോൾ എല്ലാവരും സന്തോഷിക്കും. 11, എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവർ എല്ലാവരും സന്തോഷിക്കും. ദൈവത്തിൽ ശരണം പ്രാപിക്കുമ്പോൾ എന്തുണ്ട്? ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിലുണ്ട്, ആനന്ദമുണ്ട്. പലപ്പോഴും ദൈവത്തിൻ്റെ മോഹം അന്വേഷിക്കാതെ ഹാലലൂയ്യ ആയിരിക്കുമ്പോൾ ആ യഥാർത്ഥമായ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ കാണത്തില്ല. സമയം ഹാലലൂയ്യ അനുകൂലമല്ലാത്ത അവസ്ഥയിലും ദൈവമോഹം അന്വേഷിക്കാൻ ഇറങ്ങി തിരിച്ച പ്രിയപ്പെട്ടവരെ ദൈവം സന്തോഷത്തോടെ കർത്താവരെ പറഞ്ഞയച്ചിട്ടുണ്ട്. നമുക്കറിയാം, അധികാലത്തെ ഇരുട്ടുള്ളപ്പോൾ ഹാലലൂയ്യ മറിയ കർത്താവിനെ കാണുവാനായിട്ട് ഇറങ്ങി, അല്ലേ? അന്വേഷിച്ചിറങ്ങി. അവിടെ നമുക്കറിയാം അധികാലത്തെ ആ സമയം വളരെ ഇരുട്ടുള്ളപ്പോഴാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലുണ്ട്. ആ സമയമൊന്നും അനുകൂലമല്ല. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 20-ാം അധ്യായത്തിലുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും എന്താണ് അവിടെ സന്തോഷത്തോടുള്ള സമയമല്ല. എന്നാൽ അവിടെ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ മതിലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ, ഇരുട്ട് കണ്ടോ, ആ സമയം കണ്ടോ, രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്ന്, ഹാലലുയ്യ, കല്ലറയ്ക്കൽ ചെന്ന് കല്ലറ വായ്ക്കൽ നിന്ന് കല്ല് നീക്കിയിരിക്കുന്നത് കണ്ടു. രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു. ശുഭകരമായ സമയത്തല്ല എന്ന് പറഞ്ഞാൽ നല്ല ഹാലലുയ്യ പ്രൊട്ടക്ഷനുള്ള സമയമല്ലത്. എന്നാൽ കർത്താവിനെ ഹാലലുയ്യ എപ്രകാരമായിരിക്കുന്നു ആ അവസ്ഥകളെ കാണുവാനായി അവൾ ഇറങ്ങിത്തിരിച്ചു. ഹാലലുയ്യ അവളെ പിന്നത്തേതിൽ എന്താണ് ഹാലലുയ്യ അവിടെ ഹാലലുയ്യ ദൈവത്തിൻ്റെ പ്രവൃത്തി ഏറ്റെടുക്കുവാനായി ഇടയായിത്തീർന്നു. അവിടെ നമുക്ക് കാണാൻ സാധിക്കും ആ കർത്താവിനെ കല്ലറിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്നവരോട് പറഞ്ഞു. അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യനും പുറപ്പെട്ട് കല്ലറയ്ക്കൽ ചെന്ന് ഇരുവരും ഒന്നിച്ചോടി ആ കല്ലറയ്ക്കൽ. ഹാലലുയ്യ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിലോടി ആദ്യം കല്ലറയ്ക്കലെത്തി ആ കുനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ട് ഹാലലുയ്യ ആ വിടുതലുകളെ കാണുവാൻ അല്ലെങ്കിൽ ആ പ്രവൃത്തി ഏറ്റെടുക്കുവാനായിട്ട് അവിടെ നമുക്ക് മറിയെ ദൈവം ബലപ്പെടുത്തുകയാണ്. 11 നമുക്ക് കാണാം. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയ്ക്കൽ കുനിഞ്ഞു നോക്കി. അവിടെ പ്രതീക്ഷയില്ലാത്ത സമയത്ത് ചെന്ന് ആ അനുഭവം എപ്രകാരമായിരിക്കുന്നത് കാണുവാൻ അവൾ കരഞ്ഞുകൊണ്ട് അവൾ കുനിഞ്ഞു നോക്കി. എന്നാൽ അവിടെ കാണാൻ സാധിക്കും 12 യേശുവിൻ്റെ ശരീരം കിടന്നിരുന്നിടത്ത് വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. പ്രതീക്ഷയില്ലാത്ത സമയത്ത് അവൾ ചെന്നെങ്കിലും അവിടെ എന്ത് കാണുകയാണ്, എന്ത് ഗ്രഹിക്കുകയാണ്? അവൾ വിടുതലിൻ്റെ ശബ്ദം അല്ലെങ്കിൽ കാഴ്ചയോടെ കാണുകയാണ്, ദൂതന്മാരെ കാണുകയാണ്. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. യേശുവിൻ്റെ ശരീരം കിടന്നിരുന്നിടത്ത് വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ ഒരുത്തൻ തലക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. ഇതുപോലെ ധൈര്യം വെളിപ്പെടുകയാണ്, ശക്തി വെളിപ്പെടുകയാണ്. യേശുവിൻ്റെ ശരീരം കിടന്നിടത്ത് 2 ദൂതന്മാരിരിക്കുകയാണ്. ഹാലലൂയ്യ, ഹാലലൂയ്യ. പ്രതിസന്ധി നിറഞ്ഞപ്പോൾ, വിഷമം നിറഞ്ഞപ്പോൾ ഹാലലൂയ്യ മറിയ ഒറ്റപ്പെടുകയാണ് അല്ലെങ്കിൽ ക്ഷീണിക്കുകയാണെന്ന് ചിന്തിച്ചപ്പോൾ ഇല്ല, അതിനകത്തുനിന്ന് പ്രതീക്ഷയുടെ ഹാലലൂയ്യ ശബ്ദങ്ങൾ ഉയർന്നു വരികയാണ്. ദൈവത്തിലെ ഏത് സാഹചര്യത്തിനകത്തും നീ ദൈവമോ അന്വേഷിക്കുവാൻ ഒരു സന്തോഷം, ഒരു വാഞ്ച, ഒരു ഹാലലൂയ്യ ഓ നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ എപ്രകാരം നീ കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുവാൻ നീ ഇറങ്ങിത്തിരിക്കുമോ, ഹാലലൂയ്യ കർത്താവ് നിന്നെ സന്തോഷത്തോടെ ഹാലലൂയ്യ പറഞ്ഞയക്കുവാനിടയായി തീരും. എന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി, തന്നെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി താൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം നാം മറന്നു പോകരുത്, തന്നെ കാത്തിരിക്കുന്ന ആരാണ്? തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. നാം ക്ഷീണിച്ചു പോകണ്ട. നമ്മളെ കാത്തിരിക്കുന്നത് മറ്റ് ഹാലലൂയ്യ ഓ അറ്റാരമല്ല, ദൈവത്തിൻ്റെ പ്രവർത്തിക്ക് വേണ്ടിയാണ് നാം ഇറങ്ങിത്തിരിച്ചെങ്കിൽ നമ്മളെ നിശ്ചയമായിട്ടും കർത്താവ് നമ്മളെ ബലത്തോടെ നടത്തുവാനിടയായി തീരും. ദൈവസ്വനിൽ എഴുന്നേറ്റ് നിന്ന് കർത്താവിന് പാടി നാം മഹത്വപ്പെടുത്താൻ പോവുകയാണ്. അതിനു മുമ്പായിട്ട് വേദഭാഗം കൂടെ നമുക്ക് ചിന്തിക്കും. കർത്താവേ, ഞങ്ങളുടെ ഉള്ള ക്ഷീണിക്കുമ്പോൾ ഇല്ല, യഹോവെ കാത്തിരിക്കുവാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ അന്വേഷിപ്പാൻ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് നമ്മളെ വേർതിരിച്ചത് ഇപ്രകാരമാണ്. ദൈവം ഒരു അത്ഭുതം എനിക്ക് വേണ്ടി കർത്താവ് കരുതിയിട്ടുണ്ട്. അവന് വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ, അവൻ്റെ മുഖം ഞാൻ അന്വേഷിക്കുമ്പോൾ ഇല്ല, ഒരത്ഭുതം എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മറിയ ഒരു അത്ഭുതം കണ്ടു. കാത്തിരുന്നത് വ്രതാവായി തീർന്നില്ല. ഓ ഹാലലൂയ്യ, അധികാലത്ത് ഇറങ്ങിത്തിരിച്ചത് വ്രതാവായി പോയില്ല. ഹാലലൂയ്യ, വ്രതാവായി തീർന്നില്ല. ഒരത്ഭുതം അവൾ കണ്ടു, ദൈവത്തിൻ്റെ വിടുതൽ അവൾ കണ്ടു. ഹാലലൂയ്യ, അത്ഭുതം അവൾ ഏറ്റെടുത്തു. ഹാലലൂയ്യ, മറ്റാരും ഗ്രഹിക്കാത്തത്, മറ്റാർക്ക് ലഭിക്കാത്ത ഹാലലൂയ്യ സന്തോഷം, ഹാലലൂയ്യ മറിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഹാലലൂയ്യ, കർത്താവിൽ ശരണം വെക്കുക, കർത്താവിൽ നമ്മുടെ ആശ്രയം പുതുക്കുക. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഹാലലൂയ്യ, അത് ഹാലലൂയ്യ ഏറ്റെടുക്കുവാനിടയായി തീരട്ടെ. കർത്താവേ, നിന്നെ പോലെ പ്രവർത്തിക്കുന്നു
ഒരു ദൈവം, നിന്നെ പോലെ അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു ദൈവം കർത്താവേ, മറ്റാരുമില്ല കർത്താവേ, ഞങ്ങളുടെ അവസ്ഥകളുടെ മേൽ പ്രവർത്തിപ്പാൻ നീ മതിയായ ദൈവമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുക. അവൻ നമ്മുടെ സഹായമാണ്, അവൻ നമ്മുടെ പരിചയമാണ്. ദാവീദ് വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിന് വേണ്ടി കാത്തിരുന്നു, വിഷയങ്ങളെ ദൈവം മുമ്പാകെ പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ കാത്തിരുന്ന പോലെ നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവമുഖത്തേക്ക് നോക്കി കാത്തിരിക്കാം. അവിടുന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഓ ഹല്ലേലൂയ. അവിടെ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ആത്മാവിൽ സന്തോഷിക്കാൻ കർത്താവ് നമ്മളെ ഇടയാക്കട്ടെ. ഹല്ലേലൂയ.